ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله. قالوا إن الله حرمهما على الكافرين الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. ونادى أصحاب النار، نادى വിളിച്ചു അസ്ഹാബുന്നാരി നരകത്തിൻ്റെ ആൾക്കാർ വിളിച്ചു അസ്ഹാബൽ ജന്നത്തി സ്വർഗത്തിൻ്റെ ആൾക്കാരെ. ആദ്യത്തേത് അസ്ഹാബുന്നാരി ളം, രണ്ടാമത്തേത് അസ്ഹാബൽ ജന്നത്തി ഫതഹ്. ഒന്ന് സബ്ജക്റ്റ്, മറ്റേത് ഓബ്ജക്റ്റ്. ഒന്ന് കർത്താവ്, മറ്റേത് കർമ്മം. ഇതിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു ബഫർ സോൺ പോലെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഉയർന്ന ഒരു സ്ഥലം ഉണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്. ആ ആളുകളുടെ അവസ്ഥ, അവർ നരകത്തിൽ പോകാൻ മാത്രം തെറ്റു ചെയ്തിട്ടില്ല, സ്വർഗത്തിൽ പോകാൻ മാത്രം നന്മയും ചെയ്തിട്ടില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് അവർ ഉള്ളത്. പക്ഷെ അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അവർ രണ്ടു കൂട്ടരെയും കാണുന്നുണ്ട്. സ്വർഗത്തിലുള്ളവരെയും കാണുന്നുണ്ട്, നരകത്തിലുള്ളവരെയും കാണുന്നുണ്ട്. ആ സമയത്ത് അവരാണെങ്കിൽ ഏത് നിമിഷവും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പുറം കാണുമ്പോൾ അവർ പറയുന്നത്, പടച്ചവനെ ഈ കൂട്ടരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ എന്ന്. അതിനിടയിലുള്ള ഒരു സംഭാഷണത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഖുർആൻ വിവരിക്കുന്നത്. ഈ പരലോകത്ത് വേറൊരു സംഭാഷണത്തെ പറ്റി പറയുന്നത്, അവിടെയും ഹിജാബ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഹിജാബിന് പകരം സുവർ എന്നുള്ള ഒരു ഇതുണ്ട്. ഈ സുവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പന്നി എന്നുള്ള അർത്ഥം. ഒരു മാപ്പിളപ്പാട്ടുണ്ട്, എത്ര എത്ര ആളുകളെയാണ് ആ സുവർ കൊന്നത് എന്ന്. ആ സുവർ ആരും ബ്രിട്ടീഷുകാരാ. അപ്പൊ ഈ വാക്കുകൾ നമ്മൾ ഈ ഒമാനികളോടൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പണ്ടൊരിക്ക ഈ ഒരു മത്രയിൽ ഒരാൾ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുക, ചായ കുടിക്കുമ്പോൾ ഒരു ഒമാനി കുട്ടി അപ്പുറത്ത് മുമ്പിൽ ഇരുന്നിട്ട് പിന്നെ ഓരോ തോന്നിയാസം കഴിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, മിണ്ടാതിരി സുവർ എന്ന് പറഞ്ഞു. ഉടനെ അവൻ പോയിട്ട് പോലീസിൽ വിളിച്ചോണ്ട് പറഞ്ഞ് ഒമാനിയോട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുവർ എന്നുള്ളതിൻ്റെ പേര് ഇത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മറ അല്ലെങ്കിൽ വേലി എന്നുള്ളതാണ് അവരുടെ ഇടയിൽ ഒരു, പിന്നെ അതിൻ്റെ അകത്ത് റഹ്മത്ത്, പുറത്ത് അദാബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ പരാമർശങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് ഏതാണ് സന്ദർഭം? അതായത് ഇതുപോലെ ഒരു നരകത്തിൻ്റെ ആൾക്കാരും, അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ട ആൾക്കാരും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഇത് എവിടെയാണ്? ഈ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്ന? ആയിക്കോട്ടെ, എന്നാലും നമ്മളൊന്ന് നോക്കുന്നതല്ലേ. അതായത് കാരണം ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, നമ്മൾ തമ്മിൽ അതായത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളെൻ്റെ ഭർത്താവുമാണ്. നമ്മൾ പരസ്പരം പരലോകത്ത് വെച്ച് കാണുമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറഞ്ഞാൽ പരലോകത്ത് കണ്ടാൽ പരസ്പരം തിരിച്ചറിയൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിരിച്ചറിയും മൂന്ന് സ്ഥലത്ത് ഒഴിച്ചിട്ട്. മൂന്ന് സ്ഥലത്തൊഴികെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പരസ്പരം കണ്ടുമുട്ടും. എങ്കിലും യൗമ യഫിറുൽ മർഉ, പരസ്പരം ഓടിമറയും എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഈ മൂന്ന് സ്ഥലം പറഞ്ഞത്, ഒന്ന് ഹിന്ദമാ തതായറു സുഹഫ്, ഗ്രന്ഥം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന സമയം. ഏത് ഗ്രന്ഥം? ഓരോരുത്തരുടെയും നന്മയും തിന്മയും എഴുതിയ, അതിപ്പോ എനിക്കിപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞിട്ട് ആൻസർ പേപ്പർ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലേ, അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരക്കടലാസ് കൊടുക്കുന്ന ആ സമയത്ത് പരസ്പരം കണ്ടാൽ മനസ്സിലാവില്ല. എന്തൽ മീസ, മീസാന്റെ അടുത്ത് ഓരോരുത്തരുടെയും, വമ്മാമൻ ഹഫത്ത് മവാസീനുഹു, വമ്മാമൻ സകുലത്ത് മവാസീനുഹു എന്ന് പറയുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ അവിടെയും. മൂന്നാമത്തെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ സിറാത്ത് എന്നാണ്, സിറാത്തിൽ കിടക്കുന്ന സമയത്ത്. ആ സമയത്ത് ആ സിറാത്തിലേക്ക് കിടക്കുമ്പോൾ സജ്ജനങ്ങളായ ആളുകൾ, അവർക്ക് അവരുടേതായ പ്രകാശം ഉണ്ടാവും. മിന്നാമിനിങ്ങനെ പോലെ അവർക്ക് അവരുടേതായ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സിറാത്ത് പാലത്തിൻ്റെയും നരകത്തിൻ്റെ മേലെയാണല്ലോ ഈ സിറാത്ത് പാലം ഉണ്ടാവുക. അപ്പൊ അവിടുത്തെ ആ കൂരിരുട്ടില് അവർ ഈ പാലം കിടക്കുന്നത് ഈ പ്രകാശം ഉപയോഗിച്ചിട്ട്. അത് ഖുർആൻ തന്നെ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്ത്? അവരുടെ മുന്നിൽ പ്രകാശം, വലതുഭാഗത്ത് പ്രകാശം, ഇടത് ഭാഗത്ത് പ്രകാശം, ബാക്കിൽ പ്രകാശം. അങ്ങനെ പോകുമ്പോൾ ഇവരുമായിട്ട് ഭൂമിയിൽ വെച്ച് പരിചയമുള്ളതായ ആളുകൾ പരസ്പരം ചോദിക്കും, എന്ത്, നമ്മൾ പിന്നെ റൂയിൽ ഒന്നിച്ച് ഒരു ഇത് താമസിച്ചതല്ലേ, ഈ പരിചയമല്ലൊന്നും ഇല്ലേ, നമ്മൾ തമ്മിൽ പരിചയമില്ല, അതുകൊണ്ട് നിങ്ങളാ പ്രകാശത്തിൽ നിന്ന് അല്പം നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ കാലത്തൊക്കെ നാട്ടിൽ ഈ ചൂട്ടും കത്തിച്ചിട്ട് പോകുന്ന ആളെടുത്ത് വേറെ ആൾ ഒരു കഷ്ണം ഇത് കൊണ്ടാന്ന്, ഞാൻ ഒന്നിത് കത്തിച്ചോട്ടെ എന്ന് പറയുന്നില്ല. അതുപോലെ നിങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്ന് അല്പം പ്രകാശം എനിക്ക് തരണം. അപ്പൊ പറയും, അവർ പറയും, ഇത് നിങ്ങൾ ഈ പ്രകാശം എവിടെ നിന്ന്, ഇതിന്റെ ബാറ്ററി നിങ്ങൾ എവിടെ നിന്ന് സമ്പാദിക്കണമായിരുന്നു? ദുനിയാവിൽ നിന്ന്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം അവരുടെ ഇടയിൽ ഒരു മറ വന്ന് വീഴും. അവർ രണ്ട് കൂട്ടരും രണ്ട് ഭാഗത്തായിട്ട് മാറും. അതുപോലെ ഒരു അവസ്ഥയാണ് ഇത്. എന്നിട്ട് നരകത്തിൻ്റെ ആൾക്കാർ വിളിച്ച് പറയുന്നു, ആരെ? സ്വർഗത്തിൻ്റെ ആൾക്കാർ. എന്താണ് അവർ പറയുന്നത്? അൻ അഫീലു, അൻ അഫീലു, അഫാല യുഫീലു. എന്താ അർത്ഥം? ഒഴുക്കുക. അഫാല, ഫാല എന്ന് പറഞ്ഞാൽ ഒഴി, ഫാലത്ത് ഐനാഹു, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ ഒഴുകി, ഒഴുകി, ഫാല ഒഴുകി, അഫാല ഒഴുക്കി എന്ന്. ഇതിൽ നിന്നാണ് എന്ത് വരുന്നത്? ഫൈലാൻ, ഫൈലാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ഭയങ്കരമായ ഒഴുക്ക്. ഇതുമായി ബന്ധപ്പെട്ട, നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ഈ വാക്ക് എവിടെയാ വരുന്നത്? ഈ ഒഴുക്ക് അറഫയിൽ നിഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്നില്ലേ, അതൊരു ഒഴുക്കാണ്. എങ്ങനെ? അതായത് ആ അറഫ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ അവിടെ ഒരു മുല്ലപ്പെരിയാറുണ്ട്. മഗരിബ് ബാങ്ക് കൊടുക്കുമ്പം ആ മുല്ലപ്പെരിയാർ അങ്ങ് പൊട്ടും. പൊട്ടുമ്പോൾ എന്താ ഉണ്ടാവുക? ഒഴുക്കാണ്. ഇതിപ്പോ ഇത് ചില കുട്ടികൾക്കൊക്കെ അത് ഒരു മാനസിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ്. എന്ത്? ഈ മുല്ലപ്പെരിയാർ ആ ഭാഗത്ത് താമസിക്കുന്ന ഈ രാഷ്ട്രീയക്കാരും അവരും ഒക്കെ കൂടിയിട്ട്, കാരണം ഒരു തൂക്കാൻ വിധിച്ച ഒരു കൊലയാളിക്ക് അയാൾക്കൊരു ഉറപ്പുണ്ട്. എന്ത്? ഞാൻ ഇന്ന ദിവസം മരിക്കും. പക്ഷെ ഈ മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഇതില്ല. അപ്പം കുട്ടികൾ ആലോചിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സ്കൂളിൽ പോയാൽ, നമ്മൾ സ്കൂളിൽ പോയാൽ മുല്ലപ്പെരിയാർ പൊട്ടിയിട്ട് അതങ്ങ് വീട്ടും വീടൊക്കെ നശിച്ചാൽ പിന്നെ നമ്മളെങ്ങോട്ടാണ് പോകുന്നു? അവൻ്റെ ഈ കൂട്ടത്തിൽ കുട്ടികളും പോകും എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല, വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു സിൻഡ്രം ഇത് വന്നിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഫൈലാൻ അല്ലെങ്കിൽ ഫൈല്, ഇവിടെ ഫാലത്ത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ ഒഴുകി. അവിടെ ഫാലത്ത് എന്ന് പറയാൻ കാരണം എന്താണ്? കണ്ണുകൾ സ്ത്രീകൾ, സ്ത്രീലിംഗമാണ്. എന്തുകൊണ്ടാണ് കണ്ണുകൾ സ്ത്രീലിംഗം? ആ ഉത്തരത്തിന്റെ പകുതിയേ ആവുന്നു. ബ്യൂട്ടിയോ, കുറച്ച് കവിഭാവനയാണ് അല്ല. അതായത് നമ്മുടെ ശരീരത്തിലെ ഇരട്ട അവയവങ്ങളുണ്ടല്ലോ, രണ്ട് കൈ, രണ്ട് കാല്, രണ്ട് ചെവി, രണ്ട് കണ്ണ്, ഇതൊക്കെ സ്ത്രീലിംഗമാണ്. അതേസമയം തല, മൂക്ക്, അല്ല അത് വേറെ നിയമമുണ്ട്. പക്ഷെ ഈ ഐനിന്റെ പ്രത്യേക നിയമം വരാൻ കാരണം ഇതാണ്. അത് മറ്റേ പ്ലൂരലിന് അത്. അപ്പം അഫാള എന്ന് പറഞ്ഞാൽ ഒഴുക്കുക, അൻ അഫീബു, ഒഴുക്കിത്തരുക, അലൈന ഞങ്ങളുടെ മേൽ, മിനൽ മാഇ വെള്ളത്തിൽ നിന്ന്, ഔ മിമ്മാ റസഖകുമുല്ലാഹു അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ മിമ്മാ റസഖകുമുല്ലാഹു അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വേറെ വല്ല സർബത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഒഴുക്കിത്തരിക. ഹാലു അവര് പറയും, ഇവിടെ ഇതനുസരിച്ച് അവർ പറഞ്ഞു, ഇന്നല്ലാഹ തീർച്ചയായും ഹറമഹുമാ, ഹറമ അവൻ ഹറാമാക്കി അല്ലെങ്കിൽ നിഷിദ്ധമാക്കി, ഹുമാ അവ രണ്ടും. ഇപ്പൊ രണ്ട് കാര്യമാണ് ചോദിച്ചത്, ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ വേറെ എന്താണ് അള്ളാഹു നിങ്ങൾക്ക് തന്നത്? ഇത് രണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആർക്ക്? ഹലൽ കാഫിരീൻ, സത്യ നിഷേധികളുടെ മേൽ. ആരാണ് ഈ സത്യനിഷേധികൾ? അല്ലദീന, അവരൊരു കൂട്ടരാണ്. ഇത്തഹദു, അവർ സ്വീകരിച്ചു, ദീനഹും അവരുടെ മതത്തെ, ലഹുവൻ വലൈബൻ കളി തമാശ, തമാശ ലഹു, ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ വതകാസുറുൻ ബിൽ അംവാലി വൽ ഔലാദ്, ഈ ഭൗതിക ജീവിതം ഒരു കളി തമാശയാണ്. വസീനത്തുൻ ഒരു അലങ്കാരമാണ്. വതഫാഖുറുൻ പരസ്പരം പൊങ്ങച്ചം കാണിക്കൽ, വതകാസുറുൻ പരസ്പരം പെരുമ പെരുമ നടിക്കൽ, എന്തില്? ഫില്ലംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തുക്കളിലും ഉള്ള പെരുമ നടിക്കൽ. ഇന്നിപ്പോ സന്താനങ്ങളിൽ ആരും പെരുമ നടിക്കാറില്ല. അതാ അതുണ്ട്, അത് ശരിയാണ്. അല്ല, മുമ്പത് എണ്ണത്തിലാണ്, അതെ അത് എണ്ണത്തിലാണ് അന്ന് ഇത്. കാരണം അബ്ദുൽ മുത്തലിബ് കഅബയിലെ സംസം മൂടിപ്പോയിരുന്നു, അത് കുഴിച്ചെടുക്കുമ്പോൾ മറ്റവിടുത്തെ പണ്ടുണ്ടായിരുന്ന സ്വർണമാനും ആയുധങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഒരു മകനെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്താണ്? ഹാരിസ്, ഹാരിസ്. ഈ ഹാരിസിനെയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് മദീനയിൽ വെച്ച് രോഗിയായല്ലോ, രോഗിയായിട്ട് മറ്റുള്ളവരൊക്കെ വന്നു, അദ്ദേഹം അവിടെ താമസിച്ചു. അപ്പൊ ഈ രോഗിയായ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് അയച്ചത് ഈ മൂത്ത കുട്ടിയായ ഹാരിസാണ്. പക്ഷെ മൂപ്പർ അവിടെ എത്തുമ്പോഴേക്കും അബ്ദുല്ലാഹി എന്നിവർ വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടു പോയിരിക്കുന്നു. അപ്പൊ ഈ ഹാരിസിനെയും കൊണ്ട് കഅബയിൽ ഈ സംസം മൂടിപ്പോയ സ്ഥലത്ത് ഒരു സ്വപ്ന ദർശനത്തിൻ്റെ പേരിൽ ഇതിൽ മൂപ്പരവിടെ കുഴിക്കുകയാണ്. ആ കുഴിക്കുമ്പോൾ ഒരുപാട് പഴയ സ്വർണമാനും മറ്റേ അതും ഇതുമെല്ലാം കഴവയിലുള്ളതൊക്കെ അതിൽ നിന്ന് ആയുധങ്ങളൊക്കെ കിട്ടി. അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ ഇതൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും ഓഹരിച്ച് വന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് ആകപ്പാട് ഒരു മകനേ ഉള്ളൂ, ഇവരോട് എതിർക്കാനുള്ള ഇതുമില്ല. അന്ന് മൂപ്പരെടുത്ത ഒരു പ്രതിജ്ഞയാണെന്ത്, എനിക്ക് 10 ആൺമക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ ഈ കഴവത്തിന് ബലി കൊടുക്കും, അല്ല ഒരു ബിംബത്തിന് ബലി കൊടുക്കുന്നു. അപ്പം അങ്ങനെയാണ് അബ്ദുള്ള എന്നവരെ ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്നുള്ള ആ ചരിത്രം അങ്ങനെയാണ് വരുന്നത്. അപ്പം ആ ഈ ആധിക്യം, സന്താനങ്ങളുടെ ആധിക്യം, ഇന്നും ഇപ്പം തഫാഖുർ തക്കാസുർ എന്ന് പറയുന്നത് ഈ പൊങ്ങച്ചം നടിക്കുന്നത് ഈ ഇതില്ലേ, എൻ്റെ മകൻ അങ്ങ് വലിയ ഉയരത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് ആ ഒരു ഇതാണ് പൊങ്ങച്ചാണ്. അന്നത്തെ ഇതിൽ തക്കാസുറാണ് സന്താനങ്ങളെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ കൂടുതൽ ഉണ്ടാവുക. അവരെ വഞ്ചിക്കുകയും ചെയ്തു. എന്ത് അൽ ഹയാത്തു ദുനിയ, ഭൗതിക ജീവിതം അവരെ വഞ്ചിച്ചു. ഭൗതിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾ അവരെ വഞ്ചിക്കുകയും ചെയ്തു. ഫല്യൗമ, അന്നത്തെ ദിവസം, നൻസാഹും, നാം അവരെ മറക്കുന്നു. കമാനസു, അവര് മറന്നതുപോലെ, ഏതിനെ, ലിഖാ യൗമിഹിം ഹാദ, അവരുടെ ഈ ദിവസത്തെ അവർ നമ്മളെ അവരുടെ ഈ ദിവസത്തിൽ നമ്മെ കണ്ടുമുട്ടും എന്ന കാര്യം ദുനിയാവിൽ വെച്ച് അവർ മറന്നതുപോലെ ഇവിടെ ഇന്ന് നാം അവരെ മറക്കും എന്ന് അള്ളാഹ് പറയുകയും ചെയ്യും. കാരണം ഇവിടെ ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറക്കൽ ഇല്ലല്ലോ, ഒരു മനുഷ്യനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പ്രയോഗം. വമാ കാനു ബി ആയാത്തിന യജ്ഹദൂൻ, വമാ കാനു, അവരായത് കൊണ്ടും, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ, യജ്ഹദൂൻ, ജഹദ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചത് കൊണ്ട്, അതുപോലെ നമ്മുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്ന കാര്യവും അവർ മറന്നതുപോലെ ഇന്ന് നാം അവരെയും മറക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവും പറയുന്നു. ഇത് എന്ന് പറഞ്ഞ ലാക്കാന്ന് പറഞ്ഞാല് കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ലിഖാഉ വരുന്നത്, ലാക്കാ യുലാഖി എന്ന്. അതേസമയം തിൽക്കാഉ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇംഗ്ലീഷിൽ ടുവേർഡ്സ് എന്ന് പറയുന്നില്ലേ, അതിനാണ് അംഹബ്ബത്തിൽ റീഹുമിൻ തിൽക്കായി കാദിമത്തിൻ ഫൗമ വൽബർഖു ഫിൽ വൽമായി മിൻ ഇളമീ. തിൽക്കാഉ, ഇത് ഏതിലെ പാട്ടാണ്, ബെയ്ത്താണ്, എന്താ പറഞ്ഞ, ആരാ പറഞ്ഞ മൗലായ എന്ന് പറഞ്ഞത്, ആരായിരുന്നു ഒന്ന് പിന്നെ മൗലായ അല്ല ഇത്, അത് അതന്നെയാണ്. പക്ഷെ നിങ്ങളൊന്നും അതിന്റെ പേര് പറഞ്ഞിട്ടില്ല. ബുർദ, ശരിക്ക് ബുർദ അതല്ല. ബുർദ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചിട്ട് അന്നൊരു ഇത് ബൈത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ റസൂൽ ബുർദ കൊടുത്ത്, അതിൻ്റെ തുടക്കം ബാനത്ത് സുഹാദു മത്ബൂലു എന്നും പറഞ്ഞിട്ടുള്ള ഒരിതാണ്. പക്ഷെ ഇന്നറിയപ്പെടുന്ന ബുർദ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് കണ്ണ് ചെങ്കണ്ണ് രോഗം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദരി ചെയ്ത് ചൊല്ലിയ ഒരു ബൈത്താണെന്ത് ഇന്ന് കസീദത്തുൽ ബുർദ എന്ന് പറഞ്ഞിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. അമിന്ത ദക്കുർജി റാനിം ബിദി സലമിയും. പക്ഷെ അതിൻ്റെ അതിൽ പെടാത്ത ഒന്നാണിത്. എന്ത്, നമ്മൾ മൗലൂദ് ചൊല്ലുമ്പോൾ ആദ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നില്ലേ, അതുപോലെ അത് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നതാണ് എന്ത്, മൗലായ സല്ലി വസല്ലിം ദായി മന്നബദ. പിന്നെന്താണ് അപ്പൊ തിൽഖാ എന്നുള്ളത്? ഈ ലാഖാ യുലാഖി മുലാഖാത്ത്, ആ കണ്ടുമുട്ടുക. ഒമങ്കാന എറിജു ലിഖാ അറബി അത് പറയാം. അതേസമയം തിൽഖാ എന്ന് പറയുന്നത് വേറൊരു വാക്കിന്റെ ഒലക്കത് ജി ഇനാഹും, തീർച്ചയായും നാം അവരിലേക്ക് എന്താണ് വന്നു. ബി കിതാബിൻ, കിതാബ് കൊണ്ട് വന്നു. അതായത് നമ്മുടെ മലയാളത്തിലുള്ള അതേ പ്രയോഗം തന്നെയാണ്. ജാ എന്ന് പറഞ്ഞാൽ വന്നു, ജാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ദഹബ ബി എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി. അപ്പൊ ബി വരുമ്പോൾ മാത്രമേ ആ ഇത്, അതിന്റെ ശേഷം ജി വരണം. അറിഞ്ഞും കൊണ്ട് തന്നെ നാം ഒരു ഗ്രന്ഥം ഇവർക്ക് നാം കൊണ്ടു ചെന്നു. ഫസ്സൽനാഹു, ഫസ്സൽനാഹു, നാം അതിനെ വിശദീകരിച്ചു. അലാ ഇൽമിൻ, അറിവിൽ തന്നെ, അറിഞ്ഞുകൊണ്ട് തന്നെ, അറിവോടുകൂടി തന്നെ നാം അതിനെ വിശദീകരിച്ചു. ഹുദൻ, ഒരു മാർഗദർശനം. വറഹ്മത്തൻ, ഒരു മേഴ്സി അല്ലെങ്കിൽ കാരുണ്യമായിട്ട്. ആർക്ക്? ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ഒരു ജനതക്ക്. ഇതിൻ്റെ ഇത് മറ്റേതിൻ്റെ വേറൊരു രൂപമാണ്. ഇത് ഹുദൻ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ, ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ ഹുദ മുത്തഖീങ്ങൾക്ക്, ഇവിടെ പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക്. പക്ഷെ അവിടെ തന്നെ വരുന്നുണ്ട് എന്താണ്? അൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവിടെ വിശ്വാസത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ വലക്കത് ജിഇനാഹും ബി കിതാബി, നാം അവരിലേക്ക് ഒരു ഗ്രന്ഥവുമായി ചെന്നിട്ടുണ്ട്. ഫസ്സൽനാഹു, നാം അതിനെ വിശദീകരിച്ചിരിക്കുന്നു. അലാ ഇൽമിൻ, അറിഞ്ഞുകൊണ്ട് തന്നെ. ഹുദൻ, മാർഗദർശനമായിട്ട്. വറഹ്മത്തൻ, കാരുണ്യമായിട്ടും. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ഒരു ജനതക്ക്. അറിവിൽ, അറിവിൽ, അറിവിൽ തന്നെ, അത് വേറെ എവിടെയോ വിജ്ഞാനം, ജ്ഞാനത്തോടുകൂടി തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ ഒരു വെറുതെ ഉള്ള ഒരു പറയലൊന്നുമല്ല, യാഥാർത്ഥ്യത്തോടുകൂടി തന്നെ പറയുന്നുള്ളതിനാണ്. ഹൽ യൻദുറൂന നളറ, അവൻ, അവനൊരു പുരുഷൻ കണ്ടല്ല, നോക്കി. റആയാണ് കണ്ടു. ഇപ്പൊ നളറ യന്തുറു, യന്തുറു അവൻ നോക്കും. യന്തുറൂന അവര് നോക്കും. ഹൽ യന്തുറൂന, അവര് നോക്കുന്നുണ്ടോ? ഇവിടെ നോക്കുന്നതല്ല അവര്, ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളെ ഇവരുമായിട്ടുള്ള തർക്കവും വരുന്നത്. അരു ഇബാലി മദ്ഹബിന്റെ ഇതുമായിട്ടുള്ള തർക്കം വരുന്നത്. ഇലാ റബ്ബിഹ നാദിറത്ത് എന്ന് സൂറത്തുൽ ഖിയാമയിൽ ഒരായത്തുണ്ട്. അപ്പം ഇലാ റബ്ബിഹ നാദിറത്ത് എന്നുള്ളതിന് പിന്നെ അവരതിനെ നോക്കിക്കൊണ്ടിരിക്കും, അവർ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവർ വെക്കുന്ന അർത്ഥം റബ്ബിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ലിഖാ എന്ന അർത്ഥത്തിന് കണ്ടുമുട്ടുക എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിലെ മീറ്റ് എന്നുള്ളതാണ്. അപ്പൊ മീറ്റ് മീറ്റ് ചെയ്യുന്നതിന് ഒരാൾക്ക് കാണണമെന്നില്ലല്ലോ. ഞാനൊരു അയാൾ, ഹി ഐ മെറ്റ് ഹിം എന്ന് പറയുമ്പോൾ ഒരു അന്ധനായ മനുഷ്യനും മറ്റൊരാളുമായിട്ട് സന്ധിക്കുമ്പോൾ അയാളെ കാണണമെന്നില്ല. അപ്പൊ അള്ളാഹുവായിട്ട് കണ്ടുമുട്ടും എന്ന് പറയുന്ന അള്ളാഹുവിനെ മീറ്റ് ചെയ്യുക എന്നാണ്. കാണുക എന്ന അർത്ഥം അതിനില്ല. ഈ നാദിറത്തിന് പ്രതീക്ഷിക്കുക, എക്സ്പെക്ട് ചെയ്യുക എന്ന അർത്ഥമാണ് അവര് വെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പൊ ഹൽ യന്ദുറൂന, അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോക്കിക്കാത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, നോക്കിക്കൊണ്ടിരിക്കുന്നുവോ? ഇല്ല തഅ്‌വീലഹു. തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശദീകരണം. തഅ്‌വീൽ. പക്ഷേ ഇതിന് വേറൊരു അർത്ഥമുണ്ട്, പുലർച്ച. പുലർച്ച എന്ന് പറഞ്ഞാൽ മോർണിംഗ് അല്ല, പുലരുക, സത്യമായി പുലർന്നു എന്ന് പറയുന്നില്ല. ഹാദാ തഅ്‌വീൽ റുഇയായ. ഇതാര് പറഞ്ഞതാ? യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്. അതായത് ഉപ്പയും ഉമ്മയും ബാക്കി 11 സഹോദരന്മാരും ഇങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചുറ്റും ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് എന്താണ് പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച, അതാണ് പുലർച്ച. ഏതിൻ്റെ പുലർച്ച? ചെറുപ്പത്തിൽ അദ്ദേഹം കണ്ട സ്വപ്നം. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പുലർച്ച പിന്നീട് ഈജിപ്തിൽ കൊട്ടാരത്തിൽ വെച്ച് കാണുന്നതാണ്. അപ്പോൾ അവിടെ പുലർച്ച ആണ്. അല്ല, ഈ പറയുന്നതൊക്കെ വന്ന് ചേരുന്നതിനെ അവർ കാത്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ മനസ്സിലായിക്കൊള്ളുക, യൗമയുഹു, അതിൻ്റെ പുലർച്ച വരുന്ന അല്ലെങ്കിൽ അത് സംഭവിക്കുന്ന ആ ദിവസം, വരുന്ന ദിവസം, ആ സംഭവം വരുന്ന ദിവസം, യഖൂലുല്ലദീന, യഖൂലുല്ലദീന, യഖൂലു പറയും, അല്ലദീന ഒരു കൂട്ടർ പറയും, നസൂഹു അതിനെ അവർ മറന്നു, അവർ അതിനെ മറന്നു, അവർ അതിനെ മറന്നു കളഞ്ഞതായ അള്ളാഹുവിൻ്റെ ഈ ഹിദായത്തും റഹ്മത്തും ഈ ദുനിയാവിൽ വെച്ച് മറന്നു കളഞ്ഞതായ ആളുകൾ, മിൻ കബിലും ഇതിനു മുമ്പ്, അതായത് ദുനിയാവിൽ വെച്ച് മറന്നു കളയുന്ന ആളുകൾ പറയും, ഖദ് ജാഅത്ത് റുസുലു റബ്ബിന, ഖദ് ജാഅത്ത് റുസുലു റബ്ബിന, തീർച്ചയായും നമ്മുടെ റബ്ബിൻ്റെ പ്രവാചകന്മാര് വന്നു, വന്നു, ബിൽ ഹഖ്, സത്യവും കൊണ്ട് വന്നു. ഫഹല്ലനാ, ഫഹല്ലനാ, അപ്പോൾ ഞങ്ങൾക്കുണ്ടോ, മിൻ ശുഫാ, ശുപാർശക്കാരിൽ നിന്ന് വല്ലവരും ഞങ്ങൾക്കുണ്ടോ, ഫയഷ്ഫഉ, അപ്പോൾ അവർ ശുപാർശ ചെയ്യും, ഷഫിയ യഷ്ഫഉ, ഷഫിയ യഷ്ഫഉ, യഷ്ഫഉന, ഫയഷ്ഫഉ, അപ്പോൾ അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, ലനാ ഞങ്ങൾക്ക്, ഔ നുറദ്ദു അല്ലെങ്കിൽ ഞങ്ങളെ മടക്കപ്പെടാം, റദ്ദയുറദ്ദു അല്ലെങ്കിൽ ഞങ്ങളെ മടക്കപ്പെടാം. നമ്മൾ മടങ്ങാൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റുമല്ലോ, പക്ഷെ അവിടെ നമുക്ക് മടങ്ങാൻ പറ്റൂല, അതുകൊണ്ടാണ് വേറെ ആരെങ്കിലും നമ്മളെ ഒന്ന് മടക്കി കൊണ്ടുവരണം. അൽ നുറദ്ദു, എന്തിനായി മടങ്ങി കൊണ്ടുവരുന്നത്? ഫ നഅമല, ഫ അങ്ങനെ, നഅമല ഞങ്ങൾ ചെയ്യുവാനും, ഗൈറല്ലദീ കുന്നാ നഅമലു, ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നിസ്കരിച്ചിട്ടില്ല, അതും പറയാ, അതായത് അന്ന് ചെയ്തതിന്റെ നേരെ അള്ളാ സ്മരകം സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അത്ര പോയിട്ട് നരകത്തിൽ പോയിട്ട് നോക്കിയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുമ്പോൾ അതിന്റെ ഭയാനകത ഇതും കണ്ടു കൊടുക്കുമ്പോൾ ആരും ഇല്ലില്ല. അപ്പൊ വന്നിട്ട് പറഞ്ഞു, പിന്നെ പഠിച്ചവനെ അതിൽ ആരുമില്ല. പിന്നെ അല്ല പറഞ്ഞു, ഞാനിപ്പം ഭൗതിക സുഖങ്ങളെ ഞാൻ അതിൻ്റെ ചുറ്റും ഇതാക്കിയിട്ടുണ്ട്. ഏതിൻ്റെ? നരകത്തിൻ്റെ ചുറ്റും ഞാൻ ഭൗതിക സുഖങ്ങളെ, ഭൗതിക സുഖങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുണ്ട്. എന്നിട്ട് പോയി നോക്കാൻ പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ ധാരാളം ആൾക്കാരതിലുണ്ട്. ഇതാണ് എന്ത് പറയുന്നത്? ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിയ, ഹുഫത്തിൻ നാറു ബി ബി ഷഹവാത്ത്, നരകത്തെ പൊതിഞ്ഞിരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട്, സ്വർഗത്തെ പൊതിഞ്ഞിരിക്കുന്നു വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ട്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വെറുക്ക, വെറുക്കപ്പെടുന്ന കാര്യം അല്ലേ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ വെറുക്കുന്ന കാര്യം. അതേസമയം മറ്റു ദൗന്യവാസങ്ങളോ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു സിനിമ നടൻ ഇവിടെ വന്നിട്ടിരുന്ന ഒരു പരിപാടി നടത്തുന്നു നോക്കി മസ്കത്തിൽ, എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഈ വലാലത്ത് മുഴുവനും ഈ ഗൾഫ് നാടുകളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. നാട്ടിലുള്ള വലാലത്തുകൾ മുഴുവനും ഇവിടത്തേക്കാണ് കയറ്റുമതി. അള്ളാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ, ദീർഘ കാഴ്ചയോടുകൂടി ഒരുപാട് പരിപാടികൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും. ആ സമയം എത്തുമ്പോഴൊക്കെ ഇതിൻ്റെ ഒക്കെ അവസ്ഥ അള്ളാഹു ആരും അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാല തുഹ്ലിക്കിന ബിമാ ഫഅല സുഫഹാഉ മിന്ന. ഇന്ന് മാധ്യമത്തിൽ ഒരു ന്യൂസ് കണ്ടു, ആദാമിൻ്റെ മകൻ അബു ജിദ്ദയിൽ വെച്ച് പ്രദർശിച്ചപ്പം കണ്ണീരണിഞ്ഞു. ഖുർആനും ഹദീസും പരാജയപ്പെടുത്തെടുത്ത് ഒരു സിനിമ വിജയിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഖുർആനെ കൊണ്ടും ഹദീസിനെ കൊണ്ടും ജനങ്ങളുടെ കണ്ണിയിൽ വെള്ളം ഒഴുക്കാൻ പറ്റിയിട്ടില്ല. ഏഴു കൂട്ടരുടെ കാര്യം പറഞ്ഞപ്പം അള്ളാഹുവിനെ ഓർത്തിട്ട് ഏകാന്തനായി കണ്ണുനീരൊഴുക്കിയവൻ ധാരധാരയായിട്ട്, അപ്പം അതിലൊന്നും കണ്ണുനീര് വന്നിട്ടില്ല. ആദാമിൻ്റെ മകൻ അബു കണ്ടപ്പം കണ്ണുനീര് വന്നു. ഇതൊക്കെ പറയുമ്പം പ്രത്യേകിച്ച് ഈ വല്ലാതെ ഈ സിനിമയെയും വളരെ വലാലത്തിൻ്റെ ആൾക്കാരാണ് അതിലുള്ളത്. ഇന്നലെ നോക്ക് ഒരു സെയ്ഫ് അലി ഖാൻ, നമ്മളൊക്കെ വളരെ സന്തോഷിക്കുമായിരിക്കും. കാരണം എന്താ, ഒരു മുസ്ലിമാണെന്നല്ല, നല്ല ആൾ. മൂപ്പര് കരീന കപൂറിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണ്. അവിടുന്ന് ഇവരൊക്കെ എത്രമാത്രം അധപ്പതിച്ചവരാണെന്ന് മനസ്സിലാക്കാണ് ഞാൻ ഈ പറയുന്നത്. അവിടുന്ന് വേറൊരുത്തനുമായിട്ട് തല്ലുകൂടിയിട്ട് ഈ ചങ്ങാതിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. അത് മലയാളത്തിലായാലും ഹിന്ദിയിലായാലും സിനിമ നടന്മാർ എന്നൊക്കെ പറഞ്ഞാൽ, നടികൾ എന്നൊക്കെ പറഞ്ഞാൽ, അവരൊരു പ്രത്യേക വലാലത്തിൻ്റെ ഒരു ലോകത്ത് തന്നെയാണ് അവരുള്ളത്. എത്ര അതിനെ വെള്ളം പൂശാൻ ശ്രമിച്ചാലും ഒരു ഇസ്ലാമിക മനസ്സാക്ഷിക്ക് അതിനെ ഇതാക്കാൻ പറ്റില്ല. മൻ വഖറ ഫാജിറൻ ഖദ് ഹദമന്തി, ആരൊരു തോന്നിയവാസിയെ മഹത്വപ്പെടുത്തിയാൽ അവൻ ഈ ദീനിനെ പൊളിച്ചു എന്നാണ്. അങ്ങനത്തെ ആ ഒരു ഏരിയയിലേക്കാണ് പണ്ട് ഇവിടുന്ന് എല്ലാവരും വി സി ആറും വി സി പിയും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അന്ന് ആളുകളൊക്കെ പറയൽ എന്താണ്, അഹമ്മദ് ഈദാത്തിൻ്റെ ഇത് കാണാനാണ്. അഹമ്മദ് ഈദാത്തിന് വാസ്തവത്തിൽ അത് എന്താണ്, ഒരു മരുന്നിന് ചേർക്കാനോ എന്തെങ്കിലും ആണത്. എല്ലാവരും കൊണ്ടുപോകുന്നത് എന്തിനാണ്? അതുപോലെയാണ് ഇതിനെ ഇപ്പോൾ ഇതൊക്കെ വല്ലാതെ ഇതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അതായത് നമുക്ക് ജീവിച്ച് കാണിക്കാൻ ഇതൊന്നും, നമുക്ക് ഇസ്ലാമിനെ ജീവിച്ച് കാണിക്കാൻ നമുക്ക് പറ്റൂല. നമ്മളിത് അഭിനയിച്ച് കാണിച്ചു തരാം. സയ്യിദ് അബുല്ലാലാൽ മൗദൂദിയോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ഇതാക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൂടെ? അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ അഭിനയിച്ച് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മണിയറ രംഗം, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ആദ്യമായി കൊണ്ട് കണ്ടുമുട്ടുന്ന ഒരു രംഗം, അതൊരാൾക്ക് ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സിനിമയിലൂടെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു, അതുകൊണ്ടാണ് അഭിനയിച്ച് കാണിക്കുന്നത്. അപ്പം ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആണ് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. ഇസ്ലാമിൻ്റെ തത്വങ്ങൾ നമ്മൾ പിന്നെ സിനിമയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ പറയുന്നത് ഇതാണ്, എന്ത്, ഈ ഇസ്ലാം നമുക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണിച്ചു തരാൻ പറ്റില്ല, വേണമെങ്കിൽ നമ്മൾ അഭിനയിച്ച് കാണിച്ചു തരാം എന്നാണ് ആ പറയുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തമായ അഭിപ്രായമാണ് അത്. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഇപ്പൊ ഇന്ന് അതിന്റെ മുമ്പിലുള്ളത്. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് വല്ല ശുപാർശകരുണ്ടോ അവര് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി. കുഞ്ഞാനാണ് നാം ചെയ്യാത്ത ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് മടക്കാം. ഒരിക്കലും ഒരാളും നരകശിക്ഷയ്ക്ക് വിധേയനായ ഒരാളും അള്ളാഹുവിനോട് പറയൂല എന്നാണ് പറയുന്നത്. എന്ത് പടച്ചോനെ നീ എന്നോട് അക്രമം ചെയ്തു. മറിച്ച് അവർ പറയുന്നത് മുഴുവനും പടച്ചോനെ നീ ഞങ്ങളെ ഒരു ചാൻസ് കൂടി തരണം എന്നാണ്. അതാണ് ഈ നുറദ്ദു ഫനാമല ഗൈറല്ലദീ കുന്നാ നഅമലു. നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്ന കാര്യങ്ങൾ, ഇതുവരെ നിസ്കരിച്ചിട്ടില്ല അത് ചെയ്യുക, നോമ്പ് നോറ്റിട്ടില്ല അത് ചെയ്യുക, കള്ളു കുടിച്ചിരുന്നു അത് കുടിക്കാതിരിക്കുക. ഇത് അപ്പം അതിനു വേണ്ടി. എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? ഖദ് ഖസിറു, ഖദ് ഖസിറു, തീർച്ചയായും അവർ നഷ്ടപ്പെടുത്തി. അംഫുസഹും, അവരുടെ സ്വന്തങ്ങളെ തന്നെ അവർ നഷ്ടപ്പെടുത്തി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് ഞാനിപ്പം അതിൻ്റെ ചുറ്റും ഭൗതിക സുഖങ്ങളെ അതിൻ്റെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞപ്പം പോയി നോക്കിയപ്പം അതിൽ ധാരാളം ആളുകൾ കാണുന്നു. അതാണ് മറ്റേ ആ ഇതും ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി, ഹുഫത്തിൻ നാറു ബിശഹവാത്, നരകത്തെ പൊതിഞ്ഞിരിക്കുന്നത് വെറുക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട്. അതുപോലെ അതോടൊപ്പം സ്വർഗത്തെ പൊതിഞ്ഞിരിക്കുന്നു വെറുക്കപ്പെടുന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടോ അത് മനസ്സിലാക്കുക, ഇത് ഫായിദ കുറവാണ്, ദോഷവും കൂടുതലുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അംഫുസവും, അവർ തങ്ങളെ തന്നെ നഷ്ടത്തിപ്പെടുത്തി കളഞ്ഞു. വല്ല വിട്ടുമറഞ്ഞു, വിട്ടു മറഞ്ഞു. അൻഹും, അവരെ തൊട്ട്. മാക്കാനു യഫ്തറൂ, അവര് കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എല്ലാ മതങ്ങൾക്കും ഒരുപാട് നുസുക്കുകൾ മനാസിക്കുകൾ ഉണ്ട്. വാണിയ സമുദായത്തിൽ എന്തോ ഒരു കല്യാണത്തിന് കുറെ അവരുടെ മനാസിക്കുകൾ, അയ്യപ്പ പിന്നെ ശബരിമലയിലെ അവരുടെ മനാസിക്കുകൾ, ഇപ്പൊ കർദിനാൾ ആലഞ്ചേരി അതിൻ്റെ ഇതാക്കുന്ന അതിൻ്റെ മനാസിക്കുകൾ, ഇതൊക്കെ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അതിനൊന്നും യാതൊരു ബിഗൈരി സുൽത്താന് ഒരു മനാസിക് മനാസിക്കുൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ടില്ല, ഹജ്ജിന്റെ ആരാധന ക്രമങ്ങൾ, ആ ക്രമങ്ങൾ തെറ്റിച്ച, പക്ഷെ അതൊക്കെ അവർ സ്വയം ഉണ്ടാക്കിയതാണ്. ഇത് ഇപ്പൊ അയ്യപ്പനായാലും അല്ലെങ്കിൽ ഓട്ടുകാ ആറ്റുകാല പൊങ്കാല അതിനൊക്കെ കുറേ ആരാധനകൾ ഉണ്ടല്ലോ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാല് അവരുണ്ടാക്കിയതാണ്, അല്ലാതെ ഒരു ഗ്രന്ഥത്തിന്റെ ഇതൊന്നും ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനമൊന്നും അതിന് ഇല്ല. അപ്പൊ ഈ കെട്ടിച്ചമച്ച് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു, ഒരു മനുഷ്യൻ 15 കൊല്ലമായി മൂപ്പരുടെ ഉറക്കവും ഇതുമെല്ലാം കബറിസ്ഥാനിലാണ്. വീട്ടുകാര് അവിടെ മൂപ്പർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കൊണ്ടു. ഞാൻ ചോദിച്ച് ഭ്രാന്ത ആസ്പത്രിയിലാണ് മറ്റേ കൊണ്ടുപോകുന്നതല്ലാതെ. അപ്പം പറഞ്ഞ് അതിന് മൂപ്പര് സമ്മതിക്കൂല. അതേസമയം ആളുകളൊക്കെ വരുമ്പോൾ മൂപ്പര് ചില ചികിത്സയൊക്കെ നിർദ്ദേശിക്കാൻ തുടങ്ങി. ആള് ഇന്ന് മരിച്ചു, ഇന്നാലില്ലാതെ ഇന്നായിരാജി. അപ്പൊ വീട്ടുകാർക്ക് വാശി, ഇയാളെ കബറ് വീട്ടു വളപ്പിൽ വന്നു. എന്തേ അതൊരു അത് ഒരു സിയാറത്തിന്റെ ഒരു ഇതായിട്ട്
മാറും,
അതുകൊണ്ടാവുമായിരിക്കും. അപ്പം ഇത് നമ്മൾ ഇതെന്തു പറഞ്ഞിട്ടും ജനങ്ങള് ഇപ്പോഴും ഇതിലൊക്കെ തന്നെ. മാത്രമല്ല ഒരൊറ്റ വക്ത് മൂപ്പര് നിസ്കരിക്കൂല. അതെ, അത് തന്നെയാണ് അതിനെ സാധാരണ പറയുന്നത്, അവർ മക്കത്ത് പോയിട്ട് നിസ്കരിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ എന്തെല്ലാം ഇത്, ഇത്രയും നമ്മൾ ഇത് പറഞ്ഞിട്ടു. ഒരു ഭാഗത്ത് വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇപ്പുറം നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ വരാലത്ത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഉമ്മാക്കാനും ഉയർത്തവും അവർ കെട്ടിപ്പടച്ചുണ്ടാക്കാൻ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് മുഴുവനും അവരിൽ നിന്ന് വിട്ടുമറഞ്ഞു.
أعوذ بالله من الشيطان الرجيم
أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم
ونادى أن أفيضوا علينا
ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا
أن أفيضوا علينا من الماء أو مما رزقكم الله
Yeah.
يأتي تأويله يقول الذين نسوه من قبل قد جاءت رسل
يوم يأتي تأويله يقول الذين نسوه من قبل قد جاءت رسل
قد جاءت رسل ربنا بالحق
قد جاءت رسل ربنا بالحق
فهل لنا من شفعاء فيشفعوا لنا
وهل لنا
ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا إنك أنت الوهاب ربنا آتنا في الدنيا حسنة ربنا تقبل منا